യേശുക്രിസ്തു രണ്ട് ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാളെ കാണും, ആ കടന്നു ചെല്ലുന്ന വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. ഞങ്ങളുടെ കർത്താവിന് പെസക ഒരുക്കേണ്ടതിന് ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കണം, ഒരു സ്ഥലം ഞങ്ങൾക്ക് വേണം. ക്രിസ്തുവിന് പെസക ആചരിക്കേണ്ടതിന് ഒരു സ്ഥലം, ഒരു വീട്, ഒരു മുറി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് പെസക ആചരിക്കാനൊരു വീട്. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ഈ പെസക ആചരണത്തിൻ്റെ മഹത്വപൂർണമായ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്തു അവിടെ പ്രവേശിക്കുന്നു, കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു, രക്തവും വാഴ്ത്തി വീഞ്ഞ് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ, ഇത് എൻ്റെ രക്തം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങളൊരാൾ എന്നെ കാണിച്ചു കൊടുക്കുന്നതിനാണ്, ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അവരാര് ആരും തമ്മിൽ തന്നെ നോക്കി, കർത്താവ് ആരാണെന്ന് പറഞ്ഞില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, എന്നോട് കൈ താലത്തിൽ മുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ കൈ താലത്തിൽ മുക്കിയത് യൂദാ ഇസ്കറിയോത്തയായിരുന്നു. ഇസ്കറിയോത്തെ യൂദ കൈ താലത്തിൽ നോക്കി, അവന് മനസ്സിലായി എല്ലാവരും എന്നെ കുറ്റവാളിയായിട്ട് കണ്ടു കഴിഞ്ഞുവെന്ന്. അവന് മനസ്സിലായി അവൻ്റെ ഉള്ളിലെ നിരൂപണം ക്രിസ്തു അറിഞ്ഞുവെന്ന്, അവൻ്റെ ഗൂഢമായ ലക്ഷ്യങ്ങൾ ക്രിസ്തു അറിഞ്ഞുവെന്ന്, നിഗൂഢമായ രഹസ്യമായ അവൻ്റെ ആഗ്രഹങ്ങൾ യേശു അറിഞ്ഞുവെന്ന്. അവൻ്റെ ജീവിതത്തിൽ ധനത്തിൻ്റെ ആഗ്രഹം കൊണ്ട്, പണത്തിൻ്റെ കൊതി കൊണ്ട് അവൻ ചെന്ന് മഹാവിരുദ്ധന്മാരുടെ അടുക്കൽ ചെന്ന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്താൽ എനിക്ക് എന്ത് തരുമെന്ന് അവൻ വാദിച്ചതും, നിനക്ക് 30 വെള്ളിക്കാശ് തരാം ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുമെല്ലാം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഇറങ്ങിപ്പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അങ്ങനെയാണ് വേദവസ്തം പറയുന്നത്. അപ്പോൾ രാത്രിയായിരുന്നു. ഇസ്കരിയോത്ത യൂദ ഇറങ്ങിപ്പോയപ്പോൾ രാത്രിയായിരുന്നു. അവൻ്റെ രാത്രിയായിരുന്നു അത്. അവൻ്റെ ജീവിതത്തിൽ രാത്രിയായിരുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ രാത്രികളുണ്ടോ? പുറങ്ങളിൽ രാത്രിയല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ നിങ്ങൾക്ക് രാത്രിയുടെ ഭീകരതകളുണ്ടോ? അന്ധകാരത്തിൻ്റെ അധിപതി നിങ്ങൾ വാഴുന്ന അനുഭവങ്ങളുണ്ടോ? രാത്രിയായിരുന്നു. ഏകാന്തതയിൽ അവൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. ക്രിസ്തുവിൽ നിന്ന് സൂചന കിട്ടിയിട്ടും മുന്നറിയിപ്പ് കിട്ടിയിട്ടും അവഗണിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനത്തെ അവഗണിച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. ദൂതായെപ്പോലെ ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടോ? 3.5 വർഷം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നതാണല്ലോ, 3.5 വർഷം ക്രിസ്തു ചെയ്ത് അത്ഭുത പ്രവൃത്തികൾ കണ്ടതാണല്ലോ, 3.5 വർഷം ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടതാണല്ലോ, 38 കൊല്ലം തളർന്നു കിടന്ന മനുഷ്യൻ സുഖമായി എഴുന്നേറ്റ് നടക്കുന്നവൻ കണ്ടതാണല്ലോ, 18 കൊല്ലം കൂനിയായിരുന്ന സ്ത്രീ നിവർന്ന് നടക്കുന്നവൻ കണ്ടതാണല്ലോ, 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യമായി വരുവാൻ കണ്ടതാണല്ലോ, യൈറോസിനെ അവളെ ഉയർപ്പിച്ചപ്പോൾ അവൻ അത് ആ കാര്യവും അവൻ അറിഞ്ഞതാണല്ലോ, വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോൾ അവനും കണ്ടുകൊണ്ട് നിന്നതാണല്ലോ, ലാസനെ ഉയർപ്പിച്ചപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നല്ലോ. 4 ദിവസം മരിച്ച് ശവക്കല്ലറയിൽ വെച്ച് 4 ദിവസമായപ്പോൾ ലാസിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് യേശു ലാസിനെ ഉയർത്തിച്ച് അവൻ അറിഞ്ഞതാണല്ലോ, കണ്ടതാണല്ലോ, കുഷ്ഠരോഗിക്ക് സൗഖ്യം വന്നതവൻ അറിഞ്ഞതാണല്ലോ, അവൻ നേരിട്ട് കണ്ടതാണല്ലോ അനേകം അത്ഭുതങ്ങൾ നടക്കുന്നത്. എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ ദുരാഗ്രഹങ്ങൾ മാറിയിരുന്നില്ല. അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, പക്ഷേ ദുരാഗ്രഹം മാറിയില്ല. ഹൃദയത്തിൽ ദുരവാഗ്രഹം മാറിയില്ല. ലോകമയത്വം മാറിയില്ല. സ്വന്തം ബുദ്ധി ധരിക്കാനും തയ്യാറായില്ല. സ്വന്തം ബുദ്ധിയിൽ അവൻ ചിലതെല്ലാം കണക്കുകൂട്ടി വച്ചിരുന്നു. ഒരുപക്ഷെ അവൻ കണക്കുകൂട്ടിയത് എന്തായിരിക്കാം? യേശുവിനെ ആര് പിടിച്ചാലും യേശുവിനെ പിടിച്ച് കൊല്ലുവാൻ സാധിക്കുകയില്ല. ഞാൻ ഒറ്റിക്കൊടുത്താലും യേശു രക്ഷപ്പെട്ടുകൊള്ളും, അതുകൊണ്ട് എനിക്ക് രൂപ കിട്ടുകയും ചെയ്യും, യേശു രക്ഷപ്പെടുകയും ചെയ്യും എന്നായിരുന്നു അവൻ കരുതിയത്. നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഒറ്റിക്കൊടുത്തു, 30 വെള്ളിക്കാശ് വാങ്ങി. പിന്നീട് യേശുവിനെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഈ 30 വെള്ളിക്കാശും കൊണ്ട് തിരികെ മഹാരഥനടുക്കൽ ചെന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് അവൻ വിതുമ്പലോടെ പറഞ്ഞു. കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു, ഇന്നതാണ് പാപം എന്നതിനേറ്റ് പറഞ്ഞു, ഇന്ന പാപമാണ് ഞാൻ ചെയ്തതെന്നതിനേറ്റ് പറഞ്ഞു. അവൻ അനുതാപത്തോടെ തന്നെ പറഞ്ഞു. എന്നിട്ടോ, ഞങ്ങൾക്ക് എന്താ നീ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ പൈസ അവൻ എറിഞ്ഞു കളഞ്ഞു, ഭണ്ണാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ടോ അവൻ പോയി നിരാശയോടെ കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. അവൻ പ്രതീക്ഷിച്ചത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. അവന് മുന്നറിയിപ്പ് കിട്ടിയിട്ട് അവൻ അവഗണിച്ചു, തന്മൂലം അവൻ നാശയോഗ്യനായി തീർന്നു. കർത്താവ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയും, നാശയോഗ്യൻ എന്നാണ്. നാശയോഗ്യൻ. നമ്മളാരും നാശയോഗ്യായി പോകല്ലേ? നമ്മളാരും കർത്താവിന് ഉറ്റുകൊടുക്കുന്നതിനായി തീരല്ലേ? നമ്മളാരും നിത്യനായി ദൈവത്തിൻ്റെ സ്നേഹത്തെ മറികടക്കുന്നതിനായി തീരല്ലേ? ക്രിസ്തു ഇതാ നമ്മുടെ ദൈവത്തിൽ നിൽക്കുന്നു. ക്രൂശിതൻ നിൽക്കുമ്പോൾ, ക്രൂശിതൻ വന്ന് കഞ്ചിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ കൈകളിലേക്ക് ജീവിതം അർപ്പിക്കൂ, യേശുവിൻ്റെ കൈകളിലേക്ക് ജീവിതം ഏൽപ്പിക്കൂ. യോഹന്നാൻ സ്ലീഹ ചാരി ഇതുപോലെ ഒരു തിരുമാറുകോട് നിങ്ങൾ ചാരൂ, യേശുവിൻ്റെ തിരുമാറിൽ അണയൂ, ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങൂ, ആ സ്പന്ദനങ്ങൾ, സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ, കാരുണ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ, സാധുക്ക് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ സ്പന്ദനങ്ങൾ, യോഹന്നാൻ സ്ലീഹ ഏറ്റുവാങ്ങിയതുപോലെ ആ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ നിങ്ങളും ഏറ്റുവാങ്ങൂ. യേശുവിനോട് ചേർന്ന് നടക്കൂ, യേശുവിനോട് ചേർന്ന് നിങ്ങളുടെ ജീവിതം ഉല്ലസിതമാക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾക്ക് ഒരു ശുഭദിനം ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. എം. വൈ. യോഹന്നാൻ സാർ.